നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചന പഠനത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്നതേക്കായിട്ട് സ്തോത്രം. അത് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ കർത്താവേ, നിന്നിൽ വസിപ്പാനും നീ ഞങ്ങളിൽ ഉള്ളവരായി പ്രകാശത്തിൻ്റെ ജ്യോതിസ്സുകളായി ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിനക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ചേർന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെയെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയതോന്നി കേൾക്കണമേ. നമ്മുടെ ഇന്നത്തെ പഠനത്തിനായിട്ട് ദ ലെറ്റർ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:4-9-11 യാക്കോബിൻ്റെ ലേഖനം 1:4 അതിൻ്റെ 9-11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. 9 വാക്യങ്ങൾ. എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. യാക്കോബ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം ആത്മീയ ജീവിതത്തിൽ പക്വത ഉള്ളവരായി തീരുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചിന്തകളും ആലോചനകളുമാണ് യാക്കോബ് ഈ ലേഖനത്തിലൂടെ നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. യഹൂദ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വ്യക്തിപരവും സഭാപരവുമായ ചില പ്രശ്നങ്ങളിൽ യാക്കോബ് ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രശ്നങ്ങൾ ഈ വിധത്തിലാണ്: കഠിന ശോധന, അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പരീക്ഷകൾ, ടെസ്റ്റ്. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. ഒന്നാമത്തെ ചിന്ത ആ വിധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ പരിശോധന നമുക്ക് പ്രതികൂലമല്ല, അത് അനുകൂലമാണ്. നമ്മൾ ഏറ്റവും മെച്ചം ഉള്ള വളരെ മനോഹരമായ ജീവിതം, അർത്ഥപൂർണമായ ജീവിതം നയിപ്പാനായിട്ട് ഈ പരീക്ഷ നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്, പരിശോധന നമ്മെ പക്വതയിലേക്ക് നയിക്കുന്നു. പക്വതയുള്ള മെച്യുർ ലൈഫ് നയിപ്പാനായിട്ട്, മെച്യൂരിറ്റി ഉള്ളവരായി ജീവിപ്പാനായിട്ട് നമ്മളെ ഈ പരിശോധന നമ്മളെ സഹായിക്കുന്നു. ഈ മൂന്ന് ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആത്മീയ പക്വതയിലേക്ക് നയിപ്പാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചിന്തകളായി ചിന്തിപ്പാനായിട്ട് ഇടയായത്. ഈ ലേഖനത്തിലുടനീളം യാക്കോബ് അപ്പോസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കഠിന ശോധന, ധനവാനും ദരിദ്രനും തമ്മിലുള്ള അകൽച്ചയും അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധങ്ങളും, അതുപോലെ തന്നെ സഭാംഗങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി, അതിന് പരിഹാരമായി യാക്കോബ് നൽകുന്ന ആലോചന, പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ ഉള്ള അന്തരം, അതിൻ്റെ അന്തരം കുറയ്ക്കാനായിട്ട് അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിപ്പാൻ പ്രസംഗത്തിനും പ്രവൃത്തിക്കും ജീവിതത്തിൽ എന്താണ് സാങ്കത്യം എന്നുള്ളത്, അതുപോലെ തന്നെ ദൈവജനം ദൈവവചനം അനുസരിക്കായികയാൽ ചിലർ രോഗികളായിത്തീരുന്നു എന്നുള്ള ചിന്ത, മറ്റ് ചിലർ കർത്താവിനെയും സഭയെ ഉപേക്ഷിച്ച് അലഞ്ഞു നടക്കുന്നു. ഈ വിധത്തിലുള്ള വിഷയങ്ങളാണ് ഈ ലേഖനം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ അഞ്ച് അധ്യായങ്ങളിലായിട്ട് ഈ വിഷയങ്ങളാണ് യാക്കോബ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പേര് നമുക്ക് പറയാം. ഈ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു പേരിൽ ഇത് പറയാനായിട്ട് സാധിക്കും. ആത്മീയ അപക്വത, ആത്മീയകമായ അപക്വതയുടെ പ്രതിഫലനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ ആത്മീയ പക്വത ഉള്ളവരായി തീരുവാനായിട്ട് ഇതോടനുബന്ധിച്ച് അപ്പോസ്തലൻ തന്നെ നമുക്ക് ചിന്തകൾ നൽകുന്നുണ്ട്. വിശ്വാസികൾ ആത്മീയ പക്വത ഉള്ളവരായി തീരുവാനായിട്ട് ക്രിസ്തീയ ജീവിതത്തിലെ ചില പക്വതയുടെ അടയാളങ്ങൾ, പൂർണ്ണത എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ സമ്പൂർണത എന്നീ പദങ്ങളിലൂടെ പൗലോ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നിൻ്റെ നാലിൽ കാണാം. അതുപോലെ തന്നെ 17-25 ഈ വാക്യങ്ങളിലൊക്കെ ഈ വിധത്തിൽ അപ്പോസ്തലൻ നമ്മളെ പക്വതയുടെ പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതികൂലങ്ങളിൽ അസഹിഷ്ണുത, സത്യം സംസാരിക്കുന്നു പ്രവൃത്തിയില്ല, നാവിൻ്റെ നിയന്ത്രണക്കുറവ്, ചണ്ടയും ദുരാഗ്രഹവും, ഭൗതിക വസ്തുക്കളുടെ പിന്നാലെയുള്ള ഓട്ടം, ഇതെല്ലാം ആത്മീയ അപക്വതയുടെ ലക്ഷണമായിട്ട് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രതികൂലങ്ങളിലുള്ള അസഹിഷ്ണുതയെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. സത്യം സംസാരിക്കുന്നു എന്ന പ്രവൃത്തിയിലില്ല എന്നുള്ളത് രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പ്രത്യേകിച്ച് 14-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നാവിൻ്റെ നിയന്ത്രണക്കുറവ്, സംസാരിക്കുന്നതിൽ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട എന്നുള്ള തിരിച്ചറിവില്ലാതെ വായിൽ വരുന്നത് പറയുന്നതിലൂടെ സംസാരിക്കുന്നതിലൂടെയുള്ള അപകടത്തെപ്പറ്റി 3-ാം അധ്യായം അതിൻ്റെ പ്രാരംഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചണ്ടയും ദുരാഗ്രഹവും 4-ാം അധ്യായം, ഭൗതിക വസ്തുക്കളുടെ പിന്നാലെയുള്ള ഓട്ടം 5-ാം അധ്യായം. ഈ വിധത്തിൽ വളരെ ചിട്ടയോടുകൂടെ പക്വമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട്, അതുപോലെ തന്നെ അപക്വമായ ജീവിതത്തിൻ്റെ ഒരു സൈഡ് കാണിച്ചുകൊണ്ട് പക്വതയിലേക്ക് ഓരോ ക്രിസ്തീയ വിശ്വാസിയും വളരേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് 5 സ്വഭാവങ്ങളായിട്ട് ഈ 5 അധ്യായങ്ങളെ വളരെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് നമ്മളുടെ മുൻപിൽ യാക്കോബ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിധത്തിൽ ഈ പുസ്തകത്തെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആത്മീയ പക്വതയുള്ളവരായിരിക്കാനായിട്ടുള്ള 1-ാമത്തെ പഠനം നമ്മൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ ഒന്ന് തുടക്കം കുറിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സഹകരണം കൂടാതെ ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ നമുക്ക് ഒരു രൂപാന്തരമുണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മനോഭാവങ്ങൾക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരണമെങ്കിൽ നമ്മുടെ കൺസെൻ്റ് ആവശ്യമാണ്, നമ്മുടെ അനുവാദം ആവശ്യമാണ്, അതിനോടുള്ള നമ്മുടെ പ്രതികരണം ആവശ്യമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നാം മറുത്തു നിന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനോ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മളെ തന്നെ ഈ രൂപാന്തരത്തിന് വേണ്ടി വ്യവസ്ഥ കൂടാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാനായിട്ട് ദൈവം സഹായിക്കും എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ വേല നമ്മളിൽ തുടരും, അത് നമ്മളിൽ പൂർത്തീകരിക്കും എന്നുള്ളത് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യേശു കർത്താവ് നമ്മളിൽ തുടങ്ങി വയ്ക്കുന്ന ഈ വേലയുടെ പൂർത്തീകരണമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പൂർത്തീകരണം നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നാം എപ്രകാരം ഏർപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്ത് പക്വതയും പൂർണ്ണതയുമുള്ള ഒരു ഒരു പ്രോഡക്റ്റായിട്ട് ദൈവസന്നിധിയിൽ നാം തീരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമ്മളെ അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും മെച്ചമായ വിധത്തിൽ കർത്താവ് മോൾഡ് ചെയ്യാനായിട്ട് രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും പ്രയാസവും ഉളവാക്കും. എന്നാൽ ഈ പ്രയാസം, ഈ ശോധന അത് ക്ഷമയോടെ സഹിച്ചു നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകും. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനായി ഭവിക്കും എന്നുള്ള ചിന്തയാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് അപ്പോസ്തോലൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷയിൽ ക്ഷമയോടെ സഹിച്ച് ദൈവത്തോടൊപ്പം യാത്ര തുടരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് വാഗ്ദത്ത പ്രകാരമുള്ള ജീവകിരീടം നമുക്ക് പ്രാപിപ്പാനായിട്ട് ഇടയാകുന്നത്. അതിന് നമ്മളെ ദൈവസന്നിധിയിൽ വ്യവസ്ഥ കൂടാതെ സമർപ്പിപ്പാനായിട്ട് സാധിക്കണം. നിരുപാധികം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മളെ രൂപപ്പെടുത്തും. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കും മറ്റുള്ളവർക്കും അത് അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരും എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിനും അനുഗ്രഹമായി തീരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇമ്മച്യൂരിറ്റിയാണ് പലപ്പോഴും അസ്വസ്ഥതകൾക്കും പ്രയാസങ്ങൾക്കും തർക്കങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളായി തീരാനായിട്ട് എപ്പോഴും അവർ കുഞ്ഞുങ്ങളായിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല ആണോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കും, അസ്വസ്ഥമാക്കും, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളായി ആയുഷ്കാലം മുഴുവൻ തുടരാനായിട്ട് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാകുകയാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ ആഗമാനം തകിടം മറിക്കുകയാണ്, അസ്വസ്ഥമാക്കി. ക്രിസ്തീയ ജീവിതത്തിലും ഈ ഒരു പരിവർത്തനം, ഈ ഒരു ഒരു രൂപഭാവം, രൂപഭേദം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ സഭയും സമൂഹവും ഇതിൻ്റെ മേലിലുള്ള ദൈവവും നമ്മളിലൂടെ ഓരോ വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നിരുപാധികം, വ്യവസ്ഥ കൂടാതെ അൺകണ്ടീഷണലി നമുക്ക് സമർപ്പിപ്പാനായിട്ട് സാധിക്കണം. അപ്പോഴാകുന്നു ദൈവം നമ്മളെ മെച്യൂരിറ്റിയുള്ളവരാക്കി, പക്വതയുള്ളവരാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പക്വത ഉള്ളവരായി തീരണമെങ്കിൽ വ്യവസ്ഥ കൂടാതെ നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുകയും ജീവിതത്തിൽ നമ്മളെ മോൾഡ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മുടെ മുൻപാകെ വയ്ക്കുന്ന അനുഭവങ്ങളെ അത് യാതൊരുവിധമായ പരിഭവവും കൂടാതെ വിനയപ്പെട്ട് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കണം. എന്നാൽ തുടർന്ന് ഈ അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഉള്ള പരീക്ഷകളും പ്രയാസങ്ങളും ഒന്നും നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതല്ല എന്ന്. അത് തുടർന്നുള്ള അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് കഷ്ടങ്ങളാൽ ഒരു മനുഷ്യനെയും പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് യാക്കോബ് നമ്മുടെ മുൻപാകെ നൽകുന്ന വലിയൊരു ചിന്തയാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളുമൊക്കെ എന്താ, അതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണ്? അത് നമ്മുടെ ജീവിത വീക്ഷണത്തിലുള്ള അപാകതയും നമ്മുടെ നിലപാടുകളിൽ നമുക്ക് പ്രാധാന്യം എന്തിനു കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെയുള്ള താളപ്പിഴകളുടെയൊക്കെ പരിണിത ഫലമാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശോധനകളും പരീക്ഷകളും ിലൂടെയുമാണ് ഞാനും നിങ്ങളും കടക്കുന്നതെങ്കിൽ അത് നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ട് പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് കർത്താവേ? ചിലപ്പോഴവൻ ഉത്തരം നൽകുകയില്ലായിരിക്കാം. ദൈവം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മുടെ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ദൈവത്തിൻ്റെ സമയത്ത് അവൻ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരം നൽകി നമ്മളെ ശരിയായ വഴിയിലൂടെ നയിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മളെ ഭരിപ്പാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവനാമത്തിൻ്റെ മഹിമയ്ക്കായിരിക്കാനും അത് എന്നെ കൂടുതൽ ആത്മീയ പക്വത ഉള്ളതാക്കി തീർക്കാനായിട്ട് ഉള്ള പാഠങ്ങളായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് കർത്താവിനോടൊപ്പം ജീവിതയാത്ര തുടരുമ്പോൾ ആത്മീയ ജീവിതത്തിൽ പക്വതയുള്ള ജീവിതം നയിപ്പാനായിട്ട് സാധിക്കും. ആ പക്വതയുള്ള ജീവിതം നമുക്ക് തന്നെ അനുഗ്രഹമാകുന്നതോടൊപ്പം തന്നെ നാമമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിച്ചുകൊണ്ട്, ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം നമ്മയാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിപ്പാനായിട്ട്, പ്രവർത്തിപ്പാനായിട്ട്, ഫലം നൽകുന്ന ജീവിതങ്ങളായിരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്ന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പി ചാക്കോച്ചൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച ആശീർവാദം.